അധ്യായം 29. കർത്തൃ ദിവസം. സൃഷ്ടിപ്പിൽ ശബത വിശുദ്ധീകരിക്കപ്പെട്ടു. പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ, യോബ 38:6, മനുഷ്യനു വേണ്ടി ശബത സൃഷ്ടിക്കപ്പെട്ടു, സമാധാന ഭൂമിയിന്മേൽ ആവസിച്ചു. താനുണ്ടാക്കിയതിനെയൊക്കെയും ദൈവം നോക്കി, അത് എത്രയും നല്ലത് എന്ന് കണ്ടു. തൻ്റെ പൂർത്തീകരിക്കപ്പെട്ട വേലയിൽ സംതൃപ്തനായി ദൈവം വിശ്രമിച്ചു. 1:31. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവർത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. ദൈവം ആദാമിനെ ഒരു സ്വസ്ഥദിനമായി ശബതിനെ നൽകി. അത് സൃഷ്ടിപ്പിൻ്റെ ഒരു സ്മാരകവും ദൈവശക്തിയുടെ സ്നേഹത്തിൻ്റെയും ഒരു അടയാളവുമാകുന്നു. തിരുവെഴുത്തുകൾ പറയുന്നു, ദൈവം സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തികളും തൻ്റെ അത്ഭുതങ്ങൾക്ക് ഒരു ജ്ഞാപകമായി തൻ്റെ നിത്യശക്തിയെയും ദിവ്യത്വത്തെയും പ്രസ്താവിക്കുന്നു. 2:3, സങ്കീർത്തനം 111:4, റോമർ 1:20. ദൈവം സകലത്തിൻ്റെയും സൃഷ്ടാവാകുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. യോഹന്നാൻ 1:1-3. ശബത് സൃഷ്ടിപ്പിൻ്റെ ഒരു സ്മാരകമായിരുന്നതിനാൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും ഒരു അടയാളവും കൂടിയാണ്. ശബത് നമ്മുടെ ചിന്തകളെ പ്രകൃതിയിലേക്ക് ക്ഷണിക്കുന്നു. സൃഷ്ടാവുമായി സമ്പർക്കം പുലർത്തുന്നതിന് അത് നമ്മെ സഹായിക്കുന്നു. പക്ഷികളുടെ കളകൂജനത്തിൽ, മരങ്ങളുടെ മർമ്മര ശബ്ദങ്ങളിൽ, കടലിൻ്റെ സംഗീതത്തിൽ, ഏദൻ പൂക്കാവനത്തിൽ വെച്ച് വെയിലാറിയപ്പോൾ ആദാമിനോട് ഹവായോട് സംസാരിച്ച ദൈവം, ആ ദൈവത്തിൻ്റെ ശബ്ദം ഇപ്പോഴും പ്രതിധ്വനിക്കുന്നു. പ്രകൃതിയിൽ ദൈവത്തിൻ്റെ ശക്തിയെ നാം ദർശിക്കുമ്പോൾ നമുക്ക് ദിവ്യമായ ആശ്വാസം ലഭിക്കുന്നു. സകലത്തെയും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ വചനം ആത്മാവിന് ജീവനും നൽകുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്നരുളിച്ചെയ്ത ദൈവം, യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവദേയസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. 2 കൊരിന്ത്യർ 4:6. യഹോവേ, നിന്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. ഞാൻ നിന്റെ കൈകളുടെ പ്രവൃത്തിയെക്കുറിച്ച് ഘോഷിച്ചുല്ലസിക്കുന്നു. യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു! നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ. സങ്കീർത്തനം 92:4-5. പ്രവാചകനായ യെശയ്യാവിൽ കൂടെ പരിശുദ്ധാത്മാവ് പറയുന്നു, ആകയാൽ നിങ്ങൾ ദൈവത്തെ ആരോട് ഉപമിക്കും? ഏത് പ്രതിമയെ നിങ്ങൾ അവനോട് സദൃശ്യമാക്കും? നിങ്ങൾക്കറിഞ്ഞുകൂടെയോ? നിങ്ങൾ കേട്ടിട്ടില്ലയോ? ആദ്യം മുതൽ നിങ്ങളോട് അറിയിച്ചിട്ടേയില്ലയോ? ഭൂമിയുടെ അടിസ്ഥാനങ്ങളാൽ നിങ്ങൾ ഗ്രഹിച്ചിട്ടില്ലയോ? അവൻ ഭൂമണ്ഡലത്തിനുമീതെ അധിവസിക്കുന്നു, അതിലെ നിവാസികൾ വെട്ടുക്കിളികളെപ്പോലെ ഇരിക്കുന്നു. അവൻ ആകാശത്തെ ഒരു തിരിശീല പോലെ നിവർക്കുകയും പാർപ്പാനുള്ള ഒരു കൂടാരത്തെപ്പോലെ വിരിക്കുകയും ചെയ്യുന്നു. ആകയാൽ നിങ്ങൾ എന്നെ ആരോട് സദൃശ്യമാക്കും? ഞാൻ ആരോട് തുല്യനാകും എന്ന് പരിശുദ്ധനായവൻ അരുളി ചെയ്യുന്നു. നിങ്ങൾ കണ്ണ് മേലോട്ട് ഉയർത്തി നോക്കുവീൻ, അവയെ സൃഷ്ടിച്ചതാര്? അവൻ അവയുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുന്നു, അവയെ എല്ലാം പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു. അവൻ്റെ വീരമഹാത്മ്യ നിമിത്തവും അവൻ്റെ ശക്തിയുടെ ആധിക്യ നിമിത്തവും അവയിൽ ഒന്നും കുറഞ്ഞു കാണുകയില്ല. എന്നാൽ എൻ്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു, എൻ്റെ ന്യായം എൻ്റെ ദൈവം കാണാതെ കടന്നുപോയിരിക്കുന്നുവെന്ന് യാക്കോബേ നീ പറയും. ഇസ്രായേലേ, നീ സംസാരിക്കുകയും ചെയ്യുന്നത് എന്ത്? നിനക്കറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവൻ ക്ഷീണിച്ചിരിക്കുന്നവരെ അവർക്ക് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. സകല ഭൂസീമാവാസികളുമായുള്ളവരെ, എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ. ഞാനില്ലാതെ വേറെ ദൈവമില്ലല്ലോ. ഈ കൽപ്പനകളെല്ലാം സൃഷ്ടി സ്മാരകമായ ശബതിനെ നാം വിശുദ്ധിയോടെ കാക്കുന്നതിന് വേണ്ടി നൽകിയിട്ടുള്ളതാണ്. ഇസ്രായേലിൻ്റെ ദൈവം ശബതുകളെ വിശുദ്ധീകരിപ്പാൻ കൽപ്പിച്ചപ്പോൾ, എൻ്റെ ശബതുകളെ വിശുദ്ധീകരിപ്പീൻ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവ എനിക്കും നിങ്ങൾക്കിടയിൽ അടയാളമായിരിക്കട്ടെ. യെശയ്യാവ് 40:18-29, 41:10, 45:22, യെഹെസ്കേൽ 20:20. സീനായിൽ വച്ച് നൽകിയ കൽപ്പനയിൽ ശബത് ഉൾക്കൊണ്ടിരുന്നു. എന്നാൽ ശബത് സ്വസ്ഥദിനമായി ആദ്യമായി അറിയപ്പെട്ടത് അപ്പോഴായിരുന്നില്ല. സീനായിൽ വരും മുമ്പ് ഇസ്രായേൽ മക്കൾക്ക് ശബതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു. സീനായിലേക്കുള്ള യാത്രാമധ്യെ അവർ ശബത് ആചരിച്ചു. ചിലർ ശബതിനെ അശുദ്ധമാക്കിയപ്പോൾ യഹോവ അവരെ ശാസിച്ചു, എൻ്റെ കൽപ്പനകളും ന്യായപ്രമാണങ്ങളും പ്രമാണിപ്പാൻ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സില്ലാതിരിക്കും. പുറപ്പാട് 16:28. ശബത് ഇസ്രായേലിന് വേണ്ടി മാത്രമുള്ളതായിരുന്നില്ല, മുഴുവൻ ലോകത്തിനു വേണ്ടിയായിരുന്നു ശബത് നിർമ്മിക്കപ്പെട്ടത്. പത്ത് കൽപ്പനയിലെ മറ്റ് നിയമങ്ങൾക്ക് നീക്കം വരാത്തതുപോലെ ശബദും മാറ്റമില്ലാത്ത കൽപ്പനയാണ്. നാലാം കൽപ്പനയുടെ കൂടെ ഉൾക്കൊണ്ടിരുന്ന പത്ത് കൽപ്പനയെ കുറിച്ച് കർത്താവ് പറയുന്നത്, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകയില്ല. ആകാശവും ഭൂമിയും നിലനിൽക്കുന്ന നാൾ വരെ സൃഷ്ടാവിൻ്റെ ശക്തിയുടെ അടയാളമായി ശബദ് തുടരും. ഈ ഭൂമിയിൽ ഏതേൻ തോട്ടം പുനഃസ്ഥാപിതമാകുമ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധ ദിനം ഭൂമിയിലെല്ലായിടവും ബഹുമാനിക്കപ്പെടും. മഹുത്തീകരിക്കപ്പെട്ട പുതിയ ഭൂമിയിൽ അമാവാസി തോറും ശബദ് തോറും സകല ജഡവും എൻ്റെ സന്നിധിയിൽ നമസ്കരിപ്പാൻ വരുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. മത്തായി 5:18, യെശയ്യാ 66:23. ഇസ്രായേലിന് നൽകപ്പെട്ട സ്ഥാപനങ്ങളിൽ ശബദിനെ പോലെ അവരെ മറ്റ് ജനങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന വേർന്നില്ലായിരുന്നു. ശബദാചാരണത്തിൽ കൂടെ ഇസ്രായേലിയർ സത്യദൈവത്തെ ആരാധിക്കുന്നവരാണെന്ന് ലോകമറിയുവാൻ ദൈവം ആഗ്രഹിച്ചു. ദൈവജനം വിഗ്രഹ ആരാധനയിൽ നിന്ന് വേർപെട്ടിരിക്കുന്നുവെന്നും സത്യദൈവത്തോട് അവർ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും കാണിപ്പാനുള്ള ഒരടയാളമായി ദൈവം ശബദിനെ സ്ഥാപിച്ചു. ശബദ് വിശുദ്ധമായി ആയിരിക്കണമെങ്കിൽ ആളുകൾ വിശുദ്ധരായിരിക്കണം. വിശ്വാസത്താൽ ക്രിസ്തുവിൻ്റെ നീതിയുടെ പങ്കാളികളായി അവർ തീരണം. ശബദ് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക എന്ന കൽപ്പന ദൈവം നൽകിയപ്പോൾ നിങ്ങൾ എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം എന്നുകൂടെ കർത്താവ് കൽപ്പിച്ചു. പുറപ്പാട് 20:8, 22:31. ഇസ്രായേലിയർ സത്യദൈവത്തെ ആരാധിക്കുന്നവർ എന്ന് വേർതിരിച്ചു. കാണിപ്പാൻ ശബദ് വിശുദ്ധമായി ആയിരിക്കേണ്ടത് ആവശ്യമായിരുന്നു. വിശ്വാസത്താൽ ക്രിസ്തുവിൻ്റെ നീതി സ്വന്തമാക്കുവാൻ കഴിയാത്ത യഹൂദന്മാർ ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ ശബദിൻ്റെ പ്രാധാന്യം അവർക്ക് നഷ്ടപ്പെട്ടു. ക്രിസ്തുവിൽ നിന്ന് ആളുകളെ അകറ്റുവാൻ സാത്താൻ അവരുടെ ഹൃദയങ്ങളെ കീഴടക്കി. കൂടാതെ ക്രിസ്തുവിൻ്റെ അധികാരത്തിൻ്റെ അടയാളമായ ശബദിനെ ദുഷ്ടിപ്പിക്കുവാൻ അവർ ശ്രമിച്ചു. ദൈവത്തിൻ്റെ വിശുദ്ധ ദിവസത്തെ ഭാരമേറിയതാക്കി തീർക്കുവാൻ നിയമങ്ങൾ നിർമ്മിച്ചുകൊണ്ട് സാത്താൻ്റെ ഇഷ്ടം യഹൂദന്മാർ നിറവേറ്റി. ക്രിസ്തുവിൻ്റെ കാലത്ത് ശബദാചരണം വളരെ ദുഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. സ്നേഹവാനായ സ്വർഗീയ പിതാവിൻ്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നതിന് പകരം സ്വന്തം ഇഷ്ടം ചെയ്യുന്നവരും സ്വാർത്ഥരുമായ നേതാക്കളുടെ സ്വഭാവത്തെ ശബദ് പ്രതിഫലിപ്പിച്ചു. മനുഷ്യർക്ക് അനുസരിപ്പാൻ അസാധ്യമായ നിയമങ്ങളെ നിർമ്മിച്ചുകൊണ്ട് റബിമാർ ദൈവത്തിൻ്റെ നാമത്തെ ദുഷിച്ചു. ദൈവത്തെ ഒരു സ്വച്ഛാധിപതിയായി തെറ്റിദ്ധരിക്കുന്നതിന് ഇത് കാരണമാക്കി. റബിമാരുടെ കർക്കശ നിയമങ്ങൾ ജനങ്ങളെ തെറ്റായ ധാരണയ്ക്ക് വശംവദരാക്കി. ജനത്തിനിടനീളം ഉണ്ടായിരുന്ന തെറ്റായ ധാരണകളെ ഉച്ചാരണം ചെയ്യുന്ന ജോലി ക്രിസ്തുവിൻ്റേതായിരുന്നു. റബിമാർ കർത്താവിൽ കുറ്റം കണ്ടുപിടിക്കുവാൻ ശ്രമിച്ചപ്പോൾ മനുഷ്യനിർമ്മിതമായ ഭാരമേറിയ ചട്ടങ്ങളെ അവഗണിച്ചുകൊണ്ട് ദൈവകൽപ്പന പ്രകാരമുള്ളതായ ശബദാനുഷ്ഠാനം കർത്താവ് നടത്തി. ഒരു ശബദ്നാളിൽ കർത്താവ് ശിഷ്യന്മാരെ ദേവാലയത്തിൽ നിന്ന് മടങ്ങുമ്പോൾ ധാന്യങ്ങൾ വിളഞ്ഞിരുന്നൊരു വിളഭൂമിയിൽ കൂടി അവർ കടന്നുപോയി. ആ ശബദിൽ യേശു തൻ്റെ ശുശ്രൂഷ വളരെ ദീർഘിപ്പിച്ചത് കൊണ്ട് ശിഷ്യന്മാർ വളരെ വിശപ്പുള്ളവരായിരുന്നു. വിളഭൂമിയിൽ കൂടി അവർ കടന്നുപോയപ്പോൾ ശിഷ്യന്മാർ ധാന്യം പറിച്ച് കയ്യിൽ വെച്ച് തിരുമ്മിയത് ഭക്ഷിക്കുവാൻ തുടങ്ങി. മറ്റേതൊരു ദിവസമായിരുന്നെങ്കിലും ഇതൊരു വിമർശന വിഷയമാകുമായിരുന്നില്ല. കാരണം ഒരുവൻ ഒരു വിളഭൂമിയിലൂടെയോ ഒരു പഴത്തോട്ടത്തിൽ കൂടെയോ നടന്നു പോകുമ്പോൾ അപ്പോൾ ഭക്ഷിക്കാനായി ഫലം പറിച്ചെടുക്കുന്നത് അനുവദനീയമായിരുന്നു. ആവർത്തനം 23:24-25. എന്നാൽ ശബദ് നാളിൽ ഇത് ചെയ്യുകയാൽ ശബദ് ലംഘിക്കുന്നതായി കരുതപ്പെട്ടു. ധാന്യം പറിച്ചെടുത്തു കൊയ്ത്തിന് തുല്യം. കയ്യിൽ വെച്ച് അതിനെ ഞെരടിപ്പൊളിച്ചത് മെതിക്കലിന് തുല്യവുമായിരുന്നു. റബിമാരുടെ കാഴ്ചപ്പാടിൽ രണ്ട് ലംഘനങ്ങളാണ് നടന്നിരുന്നത്. ചാരന്മാർ ഉടൻ തന്നെ യേശുവിനോട് പറഞ്ഞു, ഇതാ ശബദിൽ വിഹിതമല്ലാത്തത് നിൻ്റെ ശിഷ്യന്മാർ ചെയ്യുന്നു. ബെഥെസ്ദയിൽ ശബദ് ലംഘനത്തെക്കുറിച്ച് തനിക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ തൻ്റെ പുത്രത്വത്തെ ഉറപ്പിച്ചുകൊണ്ട് തൻ്റെ ഭാഗം ശരിയെന്ന് ക്രിസ്തു തെളിയിച്ചു. തൻ്റെ പിതാവിൻ്റെ ഇഷ്ടമാണ് താൻ ചെയ്തതെന്നും യേശു പറഞ്ഞു. ഈ അവസരത്തിൽ ശിഷ്യന്മാർക്കെതിരായിട്ടായിരുന്നു ശബദ് ലംഘനം പരീശന്മാർ ഉന്നയിച്ചത്. ശിഷ്യന്മാർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുവാൻ യേശു പഴയ നിയമത്തിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ കുറ്റമാരോപിച്ചവരുടെ മുമ്പാകെ നിരത്തി. ദേവാലയ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ശബദിൽ ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് യേശു പറഞ്ഞു. റബിമാർ തിരുവെഴുത്തുകളിലുള്ള തങ്ങളുടെ പാണ്ഡിത്യത്തെക്കുറിച്ച് വളരെ അഹങ്കരിച്ചിരുന്നു. എന്നാൽ യേശുവിൻ്റെ ഉത്തരം അവരുടെ അജ്ഞതയെ തുറന്നു കാട്ടി. ദാവീദ് തനിക്കും കൂടെയുള്ളവർക്കും വിശന്നപ്പോൾ ചെയ്തതെന്ത്? അവൻ ദേവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർ മാത്രമല്ലാതെ ആരും തിന്നരുതാത്ത കാഴ്ചയപ്പം വാങ്ങി തിന്നുകയും കൂടെയുള്ളവർ കൊടുക്കുകയും ചെയ്തു എന്നുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? മനുഷ്യൻ ശബദ് നിമിത്തമല്ല, ശബദ് മനുഷ്യൻ നിമിത്തമത്രേ ഉണ്ടായത്. ശബദത്തിൽ പുരോഹിതന്മാർ ദേവാലയത്തിൽ വെച്ച് ശബദിനെ ലംഘിക്കുന്നുവെങ്കിലും കുറ്റമില്ലാതെ ഇരിക്കുന്നുവെന്ന് ന്യായപ്രമാണത്തിൽ വായിച്ചിട്ടില്ലയോ? എന്നാൽ ദേവാലയത്തേക്കാൾ വലിയവൻ ഇവിടെയുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യപുത്രൻ ശബ്ബത്തിലും കർത്താവാകുന്നു. ലൂക്കോസ് 6:3-4, മർക്കോസ് 2:27-28, മത്തായി 12:5-6. വിശുദ്ധ ആവശ്യങ്ങൾക്കായി മാറ്റിവെച്ചിരുന്ന കാഴ്ചയപ്പവും വിശപ്പടക്കുവാൻ ദാവീദ് കഴിച്ചത് ശരിയായിരുന്നുവെങ്കിൽ ശബ്ബത്തിൻ്റെ വിശുദ്ധ മണിക്കൂറുകളിൽ ശിഷ്യന്മാർ തങ്ങളുടെ വിശപ്പടക്കുവാൻ കതിർപ്പറിച്ചതും ശരിയായിരുന്നു. മറ്റ് ദിവസങ്ങളേക്കാൾ കൂടുതൽ വേല ദേവാലയത്തിലെ പുരോഹിതന്മാർ ശബ്ബത്തിൽ ചെയ്തിരുന്നു. ലൗകിക ആവശ്യങ്ങൾക്കായി ഇതേ വേല ചെയ്യുകയാണെങ്കിൽ പാപകരമാണ്. എന്നാൽ പുരോഹിതന്മാരുടെ വേല ദൈവത്തോടുള്ള ശുശ്രൂഷയാണ്. ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിനെ ചൂണ്ടിക്കാട്ടുന്ന ശുശ്രൂഷകളായിരുന്നു അവർ ചെയ്തിരുന്നത്. ശബ്ബത്തിൻ്റെ ലക്ഷ്യവുമായി പൊരുത്തപ്പെടുന്നതായിരുന്നു അവരുടെ പ്രവൃത്തി. ക്രിസ്തു ആളത്വമായി ആ സന്ദർഭത്തിൽ ശിഷ്യന്മാരോടുകൂടെ ഉണ്ടായിരുന്നു. ശിഷ്യന്മാർ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ആ ശുശ്രൂഷയുമായി ബന്ധമുള്ള എന്തും ശബ്ബത്തിൽ ചെയ്യുന്നത് ശരിയായ കാര്യമാണ്. ദൈവിക ശുശ്രൂഷയാണ് ഏറ്റവും മുഖ്യമെന്നത് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെയും ശത്രുക്കളെയും പഠിപ്പിക്കാൻ ആഗ്രഹിച്ചത്. അതിനേക്കാൾ പ്രാധാന്യമർഹിക്കുന്നവർ ഒരു വേലയുമില്ല. ലോകത്തിൽ ദൈവവേലയുടെ ഏകലാക്ക് മനുഷ്യൻ്റെ വീണ്ടെടുപ്പാകുന്നു. അതുകൊണ്ട് ദൈവവേലയുടെ പൂർത്തീകരണത്തിന് വേണ്ടി എന്തെങ്കിലും ശബ്ബത്തിനാളിൽ ചെയ്യുവാനുണ്ടെങ്കിൽ അത് കൽപ്പനാനുസൃതമാണ്. താൻ ശബ്ബത്തിനും കർത്താവായിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് യേശു തൻ്റെ വാദം ഉറപ്പിച്ചു. എല്ലാ നിയമങ്ങൾക്കും എല്ലാ ചോദ്യങ്ങളുടെയും കർത്താവായി യേശു. ദൈവകൽപ്പനകളെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് തൻ്റെ ശിഷ്യന്മാർ കൽപ്പന ലംഘിച്ചിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചു. തനിക്കെതിരായി നിന്നവരെ ശാസിച്ചുകൊണ്ട് ആ പ്രശ്നം തീർക്കുവാൻ കർത്താവ് ആഗ്രഹിച്ചില്ല. അവർ ശബ്ബത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തെ ശരിയായി ധരിച്ചിട്ടില്ല എന്ന് യേശു പറഞ്ഞു. യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്തെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു എങ്കിൽ കുറ്റമില്ലാത്തവരെ കുറ്റം വിധിക്കയില്ലായിരുന്നു എന്ന് യേശു പറഞ്ഞു. മത്തായി 12:7. ദൈവത്തെ യഥാർത്ഥത്തിൽ ആരാധിക്കുന്ന ഒരുവൻ്റെ സ്വഭാവവിശേഷങ്ങളായ സത്യസന്ധതയും സ്നേഹവും പരീശന്മാരുടെ കർമാനുഷ്ഠാനങ്ങൾക്ക് പ്രധാനം ചെയ്യുവാൻ കഴിഞ്ഞില്ല. യാഗങ്ങൾക്ക് അതിൽ തന്നെ യാതൊരു മൂല്യവുമില്ല എന്ന സത്യം ക്രിസ്തു ആവർത്തിച്ചു പറഞ്ഞു. യാഗങ്ങൾ ഒരു മാർഗവും മാത്രമായിരുന്നു. അവ അത്യന്തിക ലക്ഷ്യമായിരുന്നില്ല. യാഗങ്ങൾ രക്ഷകനിലേക്ക് നയിക്കുന്ന ഒരു ഉപാധി മാത്രമായിരുന്നു. മനുഷ്യരെ ദൈവമായി നിരപ്പിക്കുക മാത്രമായിരുന്നു അവയുടെ ലക്ഷ്യം. സ്നേഹത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന സേവനമാണ് ദൈവം വിലമതിക്കുന്നത്. ഇതില്ലാതായിത്തീരുമ്പോൾ ആചാരാനുഷ്ഠാനങ്ങൾ ശുഷ്കമായിത്തീരുന്നു. ശബ്ബത്തിനെ സംബന്ധിച്ചും ഇതാണ് സത്യം. ദൈവത്തോട് സംസർഗം ചെയ്യുവാനാണ് ദൈവം ശബ്ബത്തിനെ മനുഷ്യന് നൽകിയത്. എന്നാൽ വെറും ആചാരപരമായി ശബ്ബത്തിനെ വീക്ഷിക്കുമ്പോൾ ശബ്ബത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം നഷ്ടപ്പെട്ടു പോകുന്നു. ബാഹ്യമായ ശബ്ബതാചാരം പരിഹാസ്യമായിത്തീരുന്നു. വേറൊരു ശബ്ബത്തിനാൾ യേശു ദേവാലയത്തിൽ പ്രവേശിച്ചപ്പോൾ വരണ്ട കൈയുള്ളൊരു മനുഷ്യനെ കണ്ടു. യേശു എന്തു ചെയ്യുമെന്ന് കാണുവാൻ പരീശന്മാർ കാത്തിരുന്നു. താൻ ശബ്ബത്തിനാളിൽ ആരെയെങ്കിലും സൗഖ്യമാക്കിയാൽ അത് ലംഘിച്ചുവെന്ന ആരോപണവുമായി പരീശന്മാർ വരുമെന്ന് യേശുവിനറിയാമായിരുന്നു. ശബ്ബത്തിന് ചുറ്റും യഹൂദന്മാർ കെട്ടിയുയർത്തിയ ചടങ്ങാചാരങ്ങളായ മതിലുകളെ തകർക്കുവാൻ യേശുവിന് ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. രോഗബാധിതനായ മനുഷ്യനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് യേശു ചോദിച്ചു, ശബ്ബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിഹിതം? യഹൂദന്മാരുടെയിൽ ഒരു ചൊല്ലുണ്ടായിരുന്നു, അവസരം ലഭിക്കുമ്പോൾ നന്മ പ്രവർത്തിക്കാത്തത് തിന്മ പ്രവർത്തിക്കലാണ്, ജീവനെ രക്ഷിപ്പാൻ വൈമനസ്യം കാട്ടുന്നത് കൊല്ലുന്നതിന് തുല്യമാണ്. യേശു റബിമാരെ അവരുടെ കളരിയിൽ തന്നെ നേരിട്ടു. അവരോ മിണ്ടാതിരുന്നു. അവരുടെ ഹൃദയകാഠിന്യ നിമിത്തം അവൻ ദുഃഖിച്ചുകൊണ്ട് കോപത്തോടെ അവരുടെ ചുറ്റും നോക്കി ആ മനുഷ്യനോട് കൈനീട്ടുക എന്ന് പറഞ്ഞു. അവൻ കൈനീട്ടി, അവൻ്റെ കൈ സൗഖ്യമായി. മർക്കോസ് 3:4-5. ശബ്ബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ എന്ന ചോദ്യത്തിന് യേശു ഉത്തരം പറഞ്ഞത്, നിങ്ങളിൽ ഒരുത്തന് ഒരു വാട് ഉണ്ടെന്നിരിക്കട്ടെ, അത് ശബ്ബത്തിൽ കുഴിയിൽ വീണാൽ അവൻ അതിനെ പിടിച്ച് കയറ്റുകയില്ലയോ? എന്നാൽ മനുഷ്യനാടിനേക്കാൾ എത്ര വിശേഷതയുള്ളവർ. ആകയാൽ ശബ്ബത്തിൽ നന്മ പ്രവൃത്തികൾ ചെയ്യുന്നത് വിഹിതം തന്നെ. മത്തായി 12:10-12. ഒറ്റുകാരായ പരീശന്മാർ ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിക്കാതിരിക്കാൻ യേശുവിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. യേശു പറഞ്ഞത് സത്യമെന്ന് അവർക്ക് ബോധ്യമായി. പരീശന്മാർ സഹാനുഭൂതിയില്ലാത്തവരായിരുന്നു. ഒരുവനെ സുഖം പ്രാപിക്കുന്നതിനേക്കാൾ അവർ തങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളെ മുറുകെ പിടിക്കുന്നതിൽ താൽപ്പര്യം കാണിച്ചു. എങ്കിലും സ്വന്തം മൃഗം നഷ്ടപ്പെടുവാൻ അവർക്ക് ആഗ്രഹമില്ലായിരുന്നു. അവിടെ സ്വാർത്ഥതയ്ക്ക് അവർ മുൻതൂക്കം നൽകി. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യനേക്കാൾ പ്രാധാന്യം അവർ മൃഗത്തിന് നൽകിയിരുന്നു. എല്ലാ വ്യാജമതങ്ങളുടെയും പ്രവർത്തനത്തെ യേശുവിൻ്റെ ഈ ഉദാഹരണം വ്യക്തമാക്കുന്നു. ദൈവത്തേക്കാൾ മനുഷ്യനെ ഉയർത്തുവാനുള്ള ശ്രമത്തിൽ നിന്നാകുന്നു ഈ അവസ്ഥ ഉണ്ടാകുന്നത്. എന്നാൽ അതിൻ്റെ പരിണിത ഫലം അന്യനെ മൃഗത്തേക്കാൾ താണവനായി ഗണിക്കുക എന്ന അവസ്ഥയാകുന്നു. ദൈവത്തിൻ്റെ പരമാധികാരത്തിനെതിരായി പ്രവർത്തിക്കുന്ന എല്ലാ മതങ്ങളും മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൽ ലഭിച്ച തേജസ് അവനിൽ നിന്ന് അപഹരിച്ചെടുത്തു. മാത്രമല്ല, ആ നഷ്ടപ്പെട്ട തേജസ് ക്രിസ്തുവിലൂടെ പുനഃസ്ഥാപിച്ചു കിട്ടുവാനുള്ള സാധ്യതയിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കുന്നു. തൻ്റെ സഹജീവിയോടുണ്ടായിരിക്കേണ്ട സഹാനുഭൂതിയും കാരുണ്യവും മനുഷ്യനിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുവാൻ എല്ലാ വ്യാജമതങ്ങളും ശ്രമിക്കുന്നു. ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മനുഷ്യവർഗത്തിന് സുവിശേഷം വലിയ വില കൽപ്പിക്കുന്നു. മനുഷ്യൻ്റെ കഷ്ടതകൾക്കും ആവശ്യങ്ങൾക്കും പ്രതികരിക്കുന്ന മനസ്സുള്ളവരായിരിക്കാൻ സുവിശേഷം പഠിപ്പിക്കുന്നു. കർത്താവിൻ്റെ വാക്കുകളെ ശ്രദ്ധിക്കുക. ഞാനൊരു പുരുഷനെ തങ്കത്തെക്കാളും ഒരു മനുഷ്യനെ ഓഫീർ തങ്കത്തെക്കാളും ദുർബലമാക്കും. യെശയ്യാവ് 13:12. ശബ്ബത്തിൽ നന്മ ചെയ്യുകയോ നന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിഹിതമെന്ന ചോദ്യവുമായി യേശു പരീശന്മാരെ അഭിമുഖീകരിച്ചപ്പോൾ അവരുടെ ദുഷ്ടത നിറഞ്ഞ ഉദ്ദേശങ്ങളെ യേശു മനസ്സിലാക്കി. ശബ്ബത്തിനെ നശിപ്പിക്കുവാനുള്ളതായ കാരണങ്ങൾ കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു അവർ. യേശു ഈ സന്ദർഭത്തിലും മറ്റുള്ളവർക്ക് സമാധാനവും രക്ഷയും നൽകിക്കൊണ്ടിരുന്നു. യേശുവിനെ പോലെ ശബ്ബത്തിൽ രോഗികളെ സൗഖ്യമാക്കുന്നതിനോ പരീശന്മാരുടെ ഹൃദയത്തിൽ ആഗ്രഹിച്ചതുപോലെ ശബ്ബത്തിൽ അവരെ കൊല ചെയ്യുന്നതിനോ ഏതായിരുന്നു ശരിയായിട്ടുള്ളത്? ദൈവത്തിൻ്റെ വിശുദ്ധ ദിവസത്തിൽ ഹൃദയത്തിൽ സ്നേഹമില്ലാതിരിക്കുന്നതോ അഥവാ കരുണയുടെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ഏവരെയും സ്നേഹിക്കുന്നതോ ഏതാകുന്നു കൂടുതൽ അഭികാമ്യം? വരണ്ട കൈയുള്ള മനുഷ്യനെ സൗഖ്യമാക്കിയതിൽ കൂടെ യഹൂദന്മാരുടെ ഇടുങ്ങിയ പാരമ്പര്യങ്ങളെ യേശു വിമർശിക്കുകയായിരുന്നു. ദൈവം നൽകിയ 4 കൽപ്പന അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ഉപയോഗിക്കുവാൻ യേശു പഠിപ്പിച്ചു. ശബ്ബത്തിൽ നന്മ ചെയ്യുന്നത് വിഹിതം എന്ന് യേശു പ്രസ്താവിച്ചു. യഹൂദന്മാരുടെ അർത്ഥമില്ലാത്ത നിരോധനങ്ങളെ തുടച്ചു മാറ്റിക്കൊണ്ട് യേശു ശബ്ബത്തിനെ ബഹുമാനയോഗ്യമാക്കി തീർത്തു. യേശുവിൻ്റെ മേൽ കുറ്റമാരോപിച്ചവർ വാസ്തവത്തിൽ ശബ്ബത്തിനെ നിന്ദിക്കുകയായിരുന്നു. കൽപ്പനകൾ നീക്കപ്പെട്ടുവെന്ന് വാദിക്കുന്നവർ യേശു ശബ്ബത്ത് ലംഘിച്ചുവെന്ന് പഠിപ്പിക്കുന്നു. തൻ്റെ ശിഷ്യന്മാർ ചെയ്തതിനെ യേശു ന്യായീകരിച്ചുവെന്നും അവർ പറയുന്നു. അങ്ങനെ കുറ്റാരോപകരമായ യഹൂദന്മാരുടെ സ്ഥാനം അവർ ഏറ്റെടുക്കുകയാണ്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നു. യോഹന്നാൻ 15:10 എന്ന് പറഞ്ഞ കർത്താവിൻ്റെ സാക്ഷ്യത്തെ ഈ ആധുനിക വിമർശകർ എതിർക്കുകയാണ്. കർത്താവോ കർത്താവിൻ്റെ ശിഷ്യന്മാരോ ശബ്ബത്ത് കൽപ്പന ഒരിക്കലും ലംഘിച്ചില്ല. ക്രിസ്തു ന്യായ പ്രമാണത്തിൻ്റെ ജീവിക്കുന്ന ഒരു പ്രതിനിധിയാകുന്നു. യേശുവിൻ്റെ ജീവിതത്തിൽ കൽപ്പനാലംഘനം ഒരിക്കലും ഉണ്ടായിട്ടില്ല. തന്നെ കുറ്റത്തിൽ പിടിപ്പാൻ കാത്തുന്ന ലോകത്തിന് സാക്ഷികളായിരിക്കേണ്ട ഒരു ജനതയെ നോക്കിക്കൊണ്ട് യേശു പറഞ്ഞു, നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു? പ്രവാചകന്മാരും ഗോത്രപിതാക്കന്മാരും പ്രഖ്യാപിച്ചതിനെ മാറ്റുവാനല്ല യേശു ക്രിസ്തു വന്നത്. എന്തുകൊണ്ടെന്നാൽ മനുഷ്യവർഗത്തിൻ്റെ പ്രതിനിധികളായ അവരിൽ കൂടെ സംസാരിച്ചത് ക്രിസ്തുവായിരുന്നു. ദൈവജനത്തിൻ്റെ എല്ലാ സത്യവും അവരിൽ നിന്നുമാണ് വന്നത്. എന്നാൽ ഈ വിലയേറിയ രത്നങ്ങൾ തെറ്റായ പശ്ചാത്തലത്തിൽ പതിക്കപ്പെട്ടു. അവരുടെ അമൂല്യമായ പ്രകാശവീതികൾ തെറ്റായ ആശയങ്ങളെ പ്രകാശിതമാക്കുവാൻ ഉപയോഗിക്കപ്പെട്ടു. എന്നാൽ അവയെ തെറ്റായ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി സത്യത്തിൻ്റെ എട്ടക്കൂട്ടിൽ പുനഃസ്ഥാപിക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. ദൈവകരങ്ങൾക്ക് മാത്രമേ ഈ വേല പൂർത്തീകരിക്കുവാൻ സാധ്യമാകൂ. സത്യത്തെ തെറ്റായി ബന്ധപ്പെടുത്തിയതുകൊണ്ട് ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും ശത്രു ആയവൻ്റെ ഉദ്ദേശങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി അത് ഉപയോഗിക്കപ്പെട്ടു. ദൈവത്തെ മഹത്വീകരിക്കുന്നതിനും മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്നതിനും വേണ്ടി സത്യത്തെ അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്താക്കുവാനായി ക്രിസ്തു വന്നു. മനുഷ്യൻ ശബ്ബത്തിന് വേണ്ടിയല്ല, മനുഷ്യന് വേണ്ടി അത്രേ ശബ്ബത്ത് എന്ന് കർത്താവ് പറഞ്ഞു. മനുഷ്യവർഗത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവത്തിൻ്റെ എല്ലാ സ്ഥാപനങ്ങളും നിലകൊള്ളുന്നത്. സകലവും നിങ്ങൾ നിമിത്തമല്ലയോ? പൗലോസോ അപ്പല്ലോസോ കേഫാവോ ലോകമോ ജീവനോ മരണമോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ സകലവും നിങ്ങൾക്കുള്ളത്. നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ളവൻ. 2 കൊരിന്ത്യർ 4:15, 1 കൊരിന്ത്യർ 3:22-23. ശബ്ബത്തും ഉൾക്കൊണ്ടിരിക്കുന്ന 10 കൽപ്പനകൾ ഒരു അനുഗ്രഹമായി ദൈവം തൻ്റെ ജനത്തിന് നൽകിയിരുന്നു. എല്ലായ്പ്പോഴും നമുക്ക് നന്നായിരിക്കേണ്ടതിനും ഇന്നത്തെ പോലെ അവൻ നമ്മെ ജീവനോടെ രക്ഷിക്കേണ്ടതിനുമായി നാം നമ്മുടെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാനും ഈ എല്ലാ ചട്ടങ്ങളെയും ആചരിപ്പാനും യഹോവ നമ്മോട് കൽപ്പിച്ചു. ആവർത്തനം 6:24. സങ്കീർത്തനത്തിൽ ഇസ്രായേലിന് നൽകിയ ദൂത് സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവിൻ, യഹോവ തന്നെ ദൈവം എന്ന് അറിവിൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ തന്നെ, അവൻ്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ. അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. സങ്കീർത്തനം 100:2-4. ശബ്ബത്തിനെ അശുദ്ധമാക്കാതെ ആചരിക്കുകയും എൻ്റെ നിയമം പ്രമാണിച്ച് നടക്കുകയും ചെയ്യുന്നവരൊക്കെയും തന്നെ ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കും. യെശയ്യാവ് 56:6-7. അങ്ങനെ മനുഷ്യപുത്രൻ ശബ്ബത്തിനും കർത്താവ് ആകുന്നു. ഈ വാക്കുകൾ ഉപദേശവും ആശ്വാസവും നിറഞ്ഞതാകുന്നു. ശബ്ബത്ത് മനുഷ്യന് വേണ്ടി നിർമ്മിച്ചതിനാൽ അത് കർത്തൃ ദിവസമാകുന്നു. അത് ക്രിസ്തുവിൻ്റെ ഉടമസ്ഥാവകാശത്തിലുള്ളതാകുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. യോഹന്നാൻ 1:3. ക്രിസ്തു സകലവും സൃഷ്ടിച്ചതിനാൽ അവൻ ശബ്ബത്തിൻ്റെ സൃഷ്ടാവാകുന്നു. സൃഷ്ടിയുടെ സ്മാരകമായി ശബ്ബത്തിനെ വേർതിരിച്ചത് ക്രിസ്തു ആകുന്നു. ശബ്ബത്ത് ക്രിസ്തുവിനെ സൃഷ്ടാവായും വിശുദ്ധീകരിക്കുന്നവനായും ചൂണ്ടിക്കാട്ടുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും സൃഷ്ടിച്ചവനും സകലത്തിനും ആധാരമായിരിക്കുന്നവനുമായ ക്രിസ്തു സഭയുടെ തലയായിരുന്നുവെന്ന് ശബ്ബത്ത് പഠിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശക്തിയാൽ മനുഷ്യരായ നാം ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചിരിക്കുന്നു. ഇസ്രായേലിനെക്കുറിച്ച് ദൈവം അരുളി ചെയ്തു, ഞാൻ അവരെ വിശുദ്ധീകരിക്കുന്ന യഹോവ എന്ന് അവർ അറിയേണ്ടതിന് എനിക്കും അവർക്കിടയിൽ അടയാളമായിരിക്കാൻ തക്കവണ്ണം എൻ്റെ ശബ്ദങ്ങളെ ഞാൻ അവർക്ക് കൊടുത്തു. യെഹെസ്കേൽ 20:12. നമ്മെ വിശുദ്ധരാക്കാനുള്ള ക്രിസ്തുവിൻ്റെ ശക്തിയുടെ ഒരു അടയാളമാകുന്നു ശബ്ദ്. ക്രിസ്തു വിശുദ്ധീകരിക്കുന്ന ഏവർക്കും തൻ്റെ വിശുദ്ധീകരിക്കുന്ന ശക്തിയുടെ ഒരു അടയാളമായി ശബ്ദിനെ ദൈവം നൽകിയിരിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിൻ്റെ കാര്യാദികൾ നോക്കാതെ ശബ്ദത്തിൽ നിൻ്റെ കാലടക്കി വെച്ച് ശബ്ദിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്ന് പറയുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. യെശയ്യാ 58:13-14. ക്രിസ്തുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും ശക്തിയുടെയും അടയാളമായി ശബ്ദിനെ സ്വീകരിച്ചിരിക്കുന്ന ഏവർക്കും ശബ്ദ് ഒരു സന്തോഷമായിരിക്കും. ക്രിസ്തുവിനെ അതിൽ അവർ ദർശിക്കും, അവർ അവനിൽ പ്രമോദിക്കും. ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിന് ശക്തിയുടെ ഒരു തെളിവായി ശബ്ദ നിലകൊള്ളുകയും സൃഷ്ടിപ്പിനെ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഏതിൽ നഷ്ടമായ സമാധാനത്തെ നമ്മുടെ സ്മരണയിൽ കൊണ്ടുവരുന്നതിനോടൊപ്പം കർത്താവ് പുനഃസ്ഥാപിച്ച സമാധാനത്തെ നമ്മുടെ അനുഭവത്തിലേക്ക് ശബ്ദ കൊണ്ടുവരുന്നു. പ്രകൃതി ക്രിസ്തുവിൻ്റെ ഹൃദയംഗമായ ക്ഷണത്തെ ഏറ്റുചൊല്ലുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. മത്തായി 11:28.